യോന തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടി, അത് അവന് വിനയായി തീർന്നു എന്നാണല്ലോ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ നമ്മുടെ പഠന വിഷയവും അതുതന്നെയാണ്. യോനായുടെ പുസ്തകം 1:4 വാക്യങ്ങൾ നമുക്കിന്ന് പഠിക്കണം. വളരെ വ്യക്തിപരമായി നമ്മെ സഹായിക്കുന്നതായ വളരെ പ്രായോഗികമായ ഒരു പഠനമില്ലേ? 4 ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാലും. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. ഈ കാറ്റ് വന്നതിൻ്റെ ഉത്തരവാദി ദൈവമാകുന്നു. ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇതിലേക്ക് തിരിച്ചതായിരുന്നല്ലോ. ഈ കാറ്റ് അസാധാരണമായൊരു കാറ്റായിരുന്നു. ഗലീലിയ കടലിൽ നമ്മുടെ കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ കാറ്റ് ഓർക്കുന്നുണ്ടോ? കർത്താവ് അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര കാറ്റടിച്ചു. ആ കാറ്റുണ്ടായപ്പോൾ പടകിലുണ്ടായിരുന്ന ശിഷ്യന്മാർ എല്ലാം ചിന്തിച്ചു അവർ നശിക്കുവാൻ പോവുകയാണെന്ന്. ആ കടലിൽ അവർ വളരെ പരിചയസമ്പന്നരായിരുന്നിട്ടും അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസ്ഥ. അവർ തീർച്ചപ്പെടുത്തി അവരുടെ വള്ളം അധികം താമസിക്കാതെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ പതിയുമെന്ന്. അതും ഒരു അസാധാരണ കാറ്റായിരുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവാദി സാത്താനായിരുന്നു. അവൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ തകർത്ത് കളയുക എന്നതായിരുന്നു. പത്രോസ് യേശുവിൻ്റെ അടുത്ത് വന്ന് പരാതിപ്പെട്ടതോർക്കുന്നില്ലേ? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? വാസ്തവത്തിൽ യേശു ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അതുതന്നെ സംഭവിച്ചേനേയും, അവർ നശിച്ചു പോയേനേയും. ഇവിടെ ഇതാ യോനായുടെ പുസ്തകത്തിൽ ദൈവം ഒരു കാറ്റ് ഉപയോഗിക്കുന്നു. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അത് ഉപയോഗിക്കുന്നത്. അവൻ ഈ കാറ്റ് കൊണ്ട് മഹാനഗരത്തെ രക്ഷിക്കുവാൻ പോകുകയാണ്. തെറ്റായ വഴിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രവാചകനെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പരിപാടിയിട്ടിരിക്കുകയാണ്. 5 ഞാൻ വായിക്കട്ടെ, 1:5. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. മധ്യധരണി ആഴിയിലെ ഏതൊരു പ്രകൃതിക്ഷോഭത്തെയും കുറിച്ച് നല്ല പരിചയമുണ്ടായിരുന്ന കപ്പൽക്കാരായിരുന്നു അവർ. പക്ഷേ അവർക്ക് മനസ്സിലായി ഈ അടിക്കുന്ന കാറ്റ് ഒരു സാധാരണ കാറ്റല്ല എന്ന്. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഈ ദൈവഹിതത്തിൽ നിന്നും ഓടിപ്പോകുന്ന വ്യക്തികൾ, അതെ, പാപത്തിലേക്ക് വീഴുന്നവർ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. കുറ്റബോധത്താൽ അവർ ഒരുവിധം അരക്ഷിതാവസ്ഥയിലായിരിക്കും മുൻപോട്ടു പോകുന്നത് എന്നൊരു ജനസമ്മതി ആർജിച്ച ചിന്താഗതിയുണ്ടല്ലോ. താങ്കളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ യോനായുടെ കാര്യത്തിൽ അത് ശരിയാണോ? നമുക്കറിയാം, യോന തീർച്ചയായും ദൈവഹിതത്തിന് വെളിയിലായിരുന്നു. അവൻ ദൈവം ആഗ്രഹിച്ചതിൻ്റെ എതിർദിശയിലേക്ക് ഓടുകയായിരുന്നു. വാസ്തവത്തിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവൻ ഓടിപ്പോകുകയായിരുന്നു. നിനവയിൽ നിന്നും എത്രമാത്രം ദൂരത്തിൽ പോകാമോ അത്രമാത്രം ദൂരത്തിൽ പോകുവാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവൻ തർശീസിലേക്ക് ലക്ഷ്യമിട്ടു. എന്നിട്ടും എല്ലാം ശരിയായി പോകുന്നു എന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു. ഒരു കുലുക്കവുമില്ലാത്ത അവസ്ഥ. ഞാൻ ശരിയായ വഴിക്കാണല്ലോ പോകുന്നത്, പിന്നെ എന്തിനു കുലുങ്ങാനാ എന്ന ഭാവം. കപ്പൽക്കാർ പോലും ഭയന്ന് നിലവിളിക്കുന്ന കൊടുങ്കാറ്റിൽ യോനായ്ക്ക് സുഖമായി ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കണം, ഈ കപ്പൽക്കാർ എല്ലാ ദേവതകളെയും ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. 6 നോക്കിക്കാട്ടെ, ഞാനൊന്ന് വായിക്കാം. 6 കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ കപ്പൽ പ്രമാണി പറയുന്നത്, നീ ഉറക്കം തൂങ്ങി, ഈ കൊടുങ്കാറ്റത്ത് നിനക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നത് അത്ഭുതം തന്നെ. യോനായ്ക്ക് തീർച്ചയായും സാധിക്കും. വാസ്തവത്തിൽ ആ കപ്പലിനകത്തുള്ളവരിൽ ഉറങ്ങാൻ സാധിക്കുന്നത് യോനായ്ക്ക് മാത്രമാണ്. നിർവിചാരികൾക്ക് മാത്രമേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഉറങ്ങുവാൻ സാധിക്കൂ. കപ്പൽ പ്രമാണി തുടർന്ന് പറയുന്നത്, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ യോന, എനിക്ക് തോന്നുന്നത്, എഴുന്നേറ്റ് കപ്പലിന്റെ മുകൾ തട്ടിൽ വന്ന് നിന്ന് നോക്കി കൊടുങ്കാറ്റ് കണ്ടു കാണും. ഇങ്ങനെ പോയാൽ കപ്പൽ തകരും, ആകെ അവതാളത്തിലാകും എന്ന് യോനയ്ക്കും തോന്നി. പക്ഷേ പ്രാർത്ഥിച്ചില്ല എന്നത് തീർച്ചയാണ്. കാരണം ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കാനായി അവൻ ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ ദൈവം അവനോട് ആദ്യം പറയാൻ പോകുന്നത്, മോനെ, നിന്റെ കുഴപ്പം കൊണ്ടാ ഇതൊക്കെ, നിന്റെ കുഴപ്പമാണിത്. ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഇപ്പോൾ കൊടുങ്കാറ്റ് നിർത്തണമെന്ന് എന്നോട് അപേക്ഷിക്കുവാൻ നീ വന്നാൽ ഞാനത് സമ്മതിക്കുമോ? എത്രയെത്ര പ്രാവശ്യം നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ പ്രാഗൽഭ്യം ഇല്ലാതിരുന്നിട്ടുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, നാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടാണ് പ്രാർത്ഥിക്കുവാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന വളരെ മുരടിച്ച അസ്വസ്ഥമായ ഒന്നായി തീരാറുണ്ട്. ഏഴാം വാക്യം നോക്കിക്കെ, അനന്തരം അവർ, വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു, ചീട്ട് യോനയ്ക്ക് വീണു. ഇതിനു മുൻപ് ചില സന്ദർഭങ്ങളിൽ ഞാൻ യോനായുടെ പുസ്തകം പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഈ ഭാഗത്ത് ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ സംസാരം കേട്ടിട്ട് ഞാൻ ഈ ചീട്ട് കളിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ. ചിലരൊക്കെ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കും, പക്ഷെ വേറെ വല്ലതും ചിന്തിച്ചുകൊണ്ടും കൂടി ഇരിക്കുന്നത് കൊണ്ട് എന്നെ അങ്ങ് തെറ്റിദ്ധരിക്കും. എന്നെ തെറ്റിദ്ധരിച്ചാൽ സാരമില്ല, അത് ഉടനെ എനിക്ക് എഴുതണം കേട്ടോ. ഞാൻ തെറ്റായിട്ടാ പഠിപ്പിച്ചതെങ്കിൽ ഉടനെ തിരുത്തണമല്ലോ. ചിലരൊക്കെ തെറ്റിദ്ധരിച്ചതിന് ശേഷം റേഡിയോ കേൾക്കില്ല എന്നങ്ങ് ശഠിക്കും. അത് പിശാചിന്റെ വേലയാണ് കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കുന്നതും അവൻ, കേൾക്കുവാൻ സമ്മതിപ്പിക്കാത്തതും അവൻ. ആര്? പിശാച്. സൂക്ഷിക്കണേ. ഏതായാലും ഞാൻ ചിന്തിക്കുന്നത് ചൂതുകളി മഹാശപിക്കപ്പെട്ട ഒന്നാകുന്നു എന്നാണ്. ഇതിൻ്റെ പല മുഖങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് ഇത് കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും ഒക്കെ കിട്ടുമല്ലോ ചൂതുകളി. ചിലതൊക്കെ അംഗീകരിക്കപ്പെട്ടത് കൊണ്ട് തെറ്റില്ല എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ഉദാഹരണത്തിന് ഈ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ. അന്ത്യത്തിൽ ഇവ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം മാത്രമേ ചെയ്യൂ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എത്രയോ പേരാണ് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും എന്ന് കരുതി വർഷങ്ങളായി പണം കളയുന്നത്. ചിലർ ഒരു മടിയും കൂടാതെ തുറന്നടിക്കുന്നത് കേട്ടിട്ടുണ്ട്. അയ്യോ, ഈ കപ്പൽക്കാർക്കുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമായിരുന്നു ഇതെന്ന്. തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ദുരിതം വന്നത് എന്നറിവാൻ അവർ ചീട്ടിടുക പതിവായിരുന്നു. ഇവിടെയും കപ്പൽക്കാർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. വ്യക്തമായും ദൈവം ഇതിൽ പ്രവർത്തിച്ചു ഇല്ലേ? പക്ഷെ ദൈവം ആയത് അംഗീകരിച്ചു എന്നതിന് അർത്ഥമില്ല. ദൈവം ഇവിടെ പ്രവർത്തിച്ചു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ പറയുവാനുള്ളത് കേട്ടിട്ടെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാവൂ കേട്ടോ. ഈ കപ്പൽക്കാർ ചീട്ടിട്ടു. അപ്രകാരം എന്തെങ്കിലും ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കുമോ? എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ വിശദീകരിക്കാം. ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്ന ഒരു സ്ഥലത്ത്, എനിക്ക് മുൻപ് അവിടെ ശുശ്രൂഷിച്ചിരുന്ന ആൾ ഒരു കുടുംബത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. അവിടുത്തെ വീട്ടുകാരത്തിയും മകളും നല്ല വിശ്വാസികൾ ആയിരുന്നു. അവർ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല മനുഷ്യർ. പക്ഷേ ആ വീട്ടിലെ വീട്ടുനായകൻ അതുവരെ വന്നിട്ടുള്ള സഭാ ശുശ്രൂഷകന്മാർക്ക് പിടികൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ആരെയും ഗൗനിക്കാത്ത ഒരു നിഗളിയായ മനുഷ്യൻ. ആ സ്നേഹിതൻ ഞാൻ ചെന്ന വർഷം ആദ്യമായി പള്ളിയിൽ വരുന്നത് ക്രിസ്മസിന്റെ ആരാധനയ്ക്കായിരുന്നു. അയാൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓടി നടന്ന് ഒരുപാട് പേരുടെ ചെവിയിൽ മന്ത്രിച്ചു, അയാളോട് അല്പം സൗഹൃദം കാണിക്കണേ. കേൾക്കാത്ത താമസം ഓരോരുത്തർ ചെന്ന് ആ മനുഷ്യന് കൈകൊടുത്തു, സ്നേഹപ്രകടനങ്ങൾ നടത്തി. അന്ന് ആ മനുഷ്യന്റെ വിമർശനം എല്ലാവരും അയാളോട് ആവശ്യമില്ലാത്ത വിധം ഇടപെട്ടു എന്നായിരുന്നു. ശേ, എന്താ എന്നോട് മാത്രം എല്ലാവർക്കും ഇത്ര സ്നേഹം? ഇതെന്തൊരു കഷ്ടം. ഏതായാലും അയാൾ പിന്നീട് ഉയർപ്പ് ഞായറാഴ്ച സമയത്തും പള്ളിയിൽ വന്നു. അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു അയാളോട് സൗഹൃദം കാണിച്ചാൽ മതി, കൈ കൊടുക്കുകയൊന്നും വേണ്ട എന്ന്. എല്ലാവരും വന്ന് അങ്ങനെ തന്നെ ചെയ്തു. ഒന്ന് ചിരിച്ചു കാണിച്ചു, ഞാൻ മാത്രമേ അയാൾക്ക് കൈ കൊടുത്തുള്ളൂ. അന്നത്തെ അയാളുടെ പരാതി കേൾക്കണോ? അന്ന് അയാൾ പറയുകയാണ്, എന്തിനാടാ പള്ളിയിൽ പോകുന്നത്? അവിടെ വരുന്ന ഓരോരുത്തന്റെ ഗമ കാണണം, കണ്ടാൽ തിരിഞ്ഞു നോക്കില്ല, ഒന്ന് കൈതരുക പോലുമില്ല. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എങ്ങനെ നോക്കിയാലും പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല കേട്ടോ. ഈ സംഭവത്തിന് ശേഷം, 6 മാസങ്ങൾക്ക് ശേഷം, ഒരു രാത്രി ഞാൻ ഉറങ്ങുവാൻ എല്ലാം തയ്യാറായപ്പോൾ പെട്ടെന്ന് കഥകിൽ ഒരു തട്ട്. ഞാൻ കഥക് തുറന്നപ്പോൾ നമ്മുടെ ഈ കഥാപാത്രം അവിടെ നിൽക്കുന്നു. മുഖം ഏതാണ്ട് ഭയന്ന് വിറച്ച വിളറിയ അവസ്ഥയിൽ, ആ മുഖത്തേക്ക് നോക്കുന്നവർക്ക് തന്നെ ഭയം തോന്നുന്ന വിധത്തിൽ ഞാൻ ആ മനുഷ്യനെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അയാൾ എന്നോട് പറഞ്ഞു, അയാളുടെ കടയിലെ ക്യാഷ്യറായി ഒരു സ്ത്രീ പ്രവർത്തിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ അവൾ ജോലിക്ക് വന്നപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാനൊരു ലക്ഷണം പറച്ചിലുകാരൻ്റെ അടുത്ത് പോയി. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ അധികം താമസിക്കാതെ മരിക്കുവാൻ പോവുകയാകുന്നു എന്ന്. ഇത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ നമ്മുടെ കഥാപാത്രമായ പുരുഷനെ നോക്കിയിട്ട് പൊട്ടിച്ചിരിച്ചു. അവൾ തുടർന്ന് പറഞ്ഞു, ആ ലക്ഷണം പറയുന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആർക്കു വേണ്ടി ജോലി ചെയ്യുന്നോ ആ മനുഷ്യനും ഉടനെ മരിക്കും എന്ന്. അവർ വീണ്ടും ചിരിച്ച്, കാരണം അവർക്കറിയാം ഇതൊക്കെ വെറും മണ്ടത്തരമാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ആ സ്ത്രീ ജോലിക്ക് വരുവാൻ ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരു കാർ ഇടിച്ച് തൽക്ഷണം മൃതിയിറങ്ങി. ഇത് കേട്ട ഈ നമ്മുടെ കഥാപാത്രം, ഈ കടയുടമസ്ഥൻ, ആകെ പരിഭ്രാന്തിയിലായി. ഇത് സംഭവിച്ച ആ രാത്രിയാണ്, അതെ, ആ സ്ത്രീ മരിച്ച ആ രാത്രിയിലാണ് അയാൾ എൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് എന്നോട് ഇതെല്ലാം പറഞ്ഞു. അയാൾ നിർത്താതെ ഉരുവിട്ടുകൊണ്ടിരുന്നു, ഇനിയും അടുത്തത് ഞാനാണ്, അടുത്തത് ഞാനാണ് എന്ന്. ഞാൻ പറഞ്ഞു, സെയ്ത, താങ്കളുടെ ഭയം ഞാൻ മാറ്റിത്തരാം. ആ ലക്ഷണം പറച്ചിലുകാരന് ആ സ്ത്രീയുടെ മരണവുമായി ഒരു കാര്യവുമില്ല. അയാൾക്ക് അതേക്കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നു താനും. ജീവിതത്തിൽ യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് നാം പറയാറുള്ള സംഭവങ്ങളിൽ ഒന്നു മാത്രമാണിത്. അയാൾ പറഞ്ഞത് സ്ത്രീക്ക് സംഭവിച്ചതും ഒരുമിച്ചായി. ഇതുകൊണ്ട് താങ്കൾ ഇപ്പോൾ മരിക്കുമെന്ന് ഒരർത്ഥവുമില്ല, അയാൾ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കിനിയും തയ്യാറായിട്ടിരിക്കണം, അതുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള മാർഗം എനിക്ക് പറഞ്ഞു തരണം എന്ന് അയാൾ അഭ്യർത്ഥിച്ചു. ഞാൻ ക്രിസ്തുവിലൂടെ ഒരു വ്യക്തി എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിൽ എത്തുന്നതെന്ന് വിശദീകരിച്ചു കൊടുത്തു. ആ മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ അയാളെ ഞാൻ ഉദ്ബോധിപ്പിച്ചു. ആ മനുഷ്യൻ അന്ന് രാത്രി തയ്യാറായിരുന്നു. അവൻ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ചു. താങ്കൾ ഇതുപോലത്തെ കഥകൾ കേട്ടിട്ടുണ്ടോ? ഇല്ലായിരിക്കും ഇല്ലേ. ഞാൻ പറയുന്നത് പിശാച് ഈ മനുഷ്യനെ തള്ളിയത് അല്പം കൂടിപ്പോയി, അതുകൊണ്ട് ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനുള്ള കാരണക്കാരൻ പിശാച് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ദുരുപദേശമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തിന് ഉപയോഗിക്കാം എന്നതിന് ഒരു സംശയവുമില്ല. മനുഷ്യന്റെ കോപത്തെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ കഴിവുള്ളവനാണല്ലോ നമ്മുടെ ദൈവം. ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളെയും ഉപയോഗിക്കാറുണ്ട്. എന്താ വാ പൊളിച്ചിരിക്കുന്നത്? സംശയമുണ്ടോ? യോനായോടുകൂടി കപ്പലിൽ ഉണ്ടായിരുന്നവർ അന്ധവിശ്വാസികളായിരുന്നു. ദൈവം അവരുടെ അന്ധവിശ്വാസത്തെ ഉപയോഗിച്ചു. അവർ ചീട്ടിട്ടു, ചീട്ട് യോനായ്ക്ക് വീണു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. എട്ടാം വാക്യം, അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. നല്ല ചോദ്യങ്ങളില്ലേ? യോനായ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപ് കപ്പൽക്കാരോട് സംസാരിക്കുവാൻ തീർച്ചയായും യോനായ്ക്ക് സമയം ലഭിച്ചിരുന്നിരിക്കണം. പക്ഷേ അവൻ തന്നെക്കുറിച്ച് തന്നെ അധികം ഒന്നും പറഞ്ഞിരുന്നില്ല. അവൻ ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷിയൊന്നും ആയിരുന്നില്ല. ദൈവഹിതത്തിന് വെളിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന് ഫലവത്തായ ഒരു സാക്ഷിയായിരിക്കില്ല. സുഹൃത്തെ, നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട അതിപ്രധാനമായ ഒരു സംഗതിയാണിത്. യോന അവരോട് പറയാതിരുന്നത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമതായി അവർ അവനോട് പറഞ്ഞു, ഏതായാലും ചീട്ട് നിനക്കെതിരായിട്ടാണല്ലോ വീണത്, അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ പോവുകയാണ്. നിന്റെ തൊഴിൽ എന്ത്? താനൊരു പ്രവാചകനാണെന്ന കാര്യം യോന ആരോടും പറഞ്ഞിരുന്നില്ല. ആ വിഷയത്തിൽ അവൻ മൗനം പാലിച്ചിരുന്നു. അടുത്ത ചോദ്യം, നീ എവിടെ നിന്ന് വരുന്നു? താൻ ഇസ്രായേലിൽ ഗത്ത് ഹാഫേറിൽ നിന്നും വരുന്നു എന്ന് യോന അവരോട് പറഞ്ഞിരുന്നില്ല. തന്റെ സ്വന്തം സ്ഥലത്തെക്കുറിച്ച് അവൻ ഒന്നും പറഞ്ഞില്ല. അടുത്ത ചോദ്യം, നിന്റെ നാടേത്? പിന്നെ നീ ഏത് ജാതിക്കാരൻ? താൻ ഒരു യഹൂദനെന്നോ ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും പ്രത്യേക വെളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ള ജാതിയിൽപ്പെട്ടവനാണ് താനെന്നോ യോന ഉരിയാടി പോലുമില്ല. അതെ, നിനവയിൽ ചെന്ന് ആശയുടെയും രക്ഷയുടെയും ദൂത് നൽകുവാൻ തന്നെ അയച്ചതാണെന്നും താൻ ജീവനുള്ള ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവാചകനാണെന്നും യോന പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് യോന ഇതൊന്നും പറയാഞ്ഞത്? അവൻ തീർത്തും ദൈവഹിതത്തിന് വെളിയിലായിരുന്നു. ദൈവഹിതത്തിന് വെളിയിലുള്ള ഒരാൾ മറ്റുള്ളവരുടെ മുൻപിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ മടിക്കും. എങ്ങനെങ്കിലും ഒളിച്ചും പാത്തും രക്ഷപ്പെടുവാനാണ് ഇവന്റെ ശ്രമം. ഒൻപതാം വാക്യം ഒന്ന് നോക്കിക്കാട്ട്. ഒൻപതാം വാക്യം, അതിന് അവൻ അവരോട്, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു എബ്രായൻ, ഇത് വളരെയധികം അർത്ഥം നൽകുന്നുണ്ട്. എബ്രായൻ തികച്ചും ഏകദൈവ വിശ്വാസികൾ, ഏകദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. ഒരിക്കലും അവർ ബിംബങ്ങളെ ആരാധിച്ചിരുന്നില്ല. സൃഷ്ടാവായ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും അവർ ഭജിച്ചിരുന്നില്ല. യോന പറയുന്നത് എന്താണ്? കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. സത്യത്തിൽ യോന എന്താണ് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഈ പേടിച്ച് അരണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തെ സൃഷ്ടിച്ചവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. കടലിനെയും കരയെയും അവനാണ് സൃഷ്ടിച്ചത്. ഈ കപ്പൽക്കാർ തീർച്ചയായും ഇസ്രായേലിനെ കുറിച്ച് കേട്ടിരിക്കും. പക്ഷേ ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ച് അവർക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. പത്താം വാക്യത്തിൽ, ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നവർ അറിഞ്ഞു. യോനായ്ക്ക് തൻ്റെ വലിയ കുറ്റബോധം കൊണ്ട് ശരിയായി ഉറങ്ങാമായിരുന്നെങ്കിലും അവന് ഭയങ്കര കുറ്റബോധമായിരുന്നു. യോന കപ്പൽക്കാരോട് പറഞ്ഞു, ഞാൻ ഈ യാത്ര ഒരു വിനോദയാത്രയായിട്ടാണ് എടുക്കുന്നത്. സത്യത്തിൽ എനിക്ക് നിനവേയിൽ ചെയ്തു തീർക്കുവാൻ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോകേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ യാത്ര എടുക്കുന്നതിലൂടെ ഞാൻ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ യോന അധികം രഹസ്യം അവരെ അറിയിച്ചില്ല. ഈ ആളുകൾ യോനായോട് ചോദിക്കുകയാണ്, താൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാൻ പറയട്ടെ, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്ന ഒരാളോട് സാധാരണ ചോദിക്കുന്ന ഒരു നല്ല ചോദ്യമാണിതില്ലേ? തീർച്ചയായും ഈ ചോദ്യം വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുകൂടിയാണ്. അനേകരും ഈ ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, അവൾ വേദപുസ്തകവും തൂക്കി നടക്കുന്നു, അവളുടെ ദൈവത്തെ എനിക്ക് വേണ്ട. ഇതുപോലെ താങ്കളെക്കുറിച്ച് പറയുന്നുണ്ടോ? സൂക്ഷിക്കണം. ദൈവനാമം മറ്റുള്ളവരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത് നമ്മുടെ തെറ്റായ നടപടികൾ കൊണ്ടാണ്. ലോകം ദൈവമക്കളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു നിലവാരമാകുന്നു പ്രതീക്ഷിക്കുന്നത് എന്നോർക്കണം. 11 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. വളരെ പ്രയാസമുള്ള ഒരു തീരുമാനമാകുന്നു എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കപ്പൽക്കാർ ആ ഭാഗം യോനായ്ക്ക് തന്നെ വിട്ടുകൊടുത്തു. അവർ ചോദിക്കുന്നത്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. യോന വളച്ചുകെട്ടൊന്നുമില്ലാതെ ഒരു ഉത്തരം കൊടുക്കുന്നു. 12 വാക്യം, അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കരം ഇതിലെല്ലാം ഉണ്ടെന്ന് യോനയ്ക്ക് മനസ്സിലായി. ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നും യോനയ്ക്ക് പിടികിട്ടി. കൊടുങ്കാറ്റെന്ന ഈ വലിയ പ്രശ്നത്തിനുള്ള ഒരേ ഒരു പരിഹാരം തർസീസിലേക്ക് പോകുന്ന കപ്പലിൽ നിന്നും തന്നെ കളയുക മാത്രമാണെന്ന് യോനയ്ക്കറിയാം. ഇവൻ തർസീസിലേക്കല്ല, താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ പോകാവൂ എന്ന് ദൈവം ഉറച്ചിരുന്നു. 13 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ട് വലിച്ചു, എങ്കിലും സമുദ്രം കോപിച്ചു, കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അന്യജാതിക്കാരെങ്കിലും ഈ കപ്പൽക്കാരുടെ മര്യാദ നോക്കിക്കേ, അവർ അവനെ കടലിൽ എറിയുവാൻ ആഗ്രഹിച്ചില്ല. കാറ്റിൽ നിന്നും കപ്പലിനെ രക്ഷിച്ചേതെങ്കിലും കരയ്ക്കൊന്ന് അടുപ്പിക്കുവാൻ അവർ പരമാവധി പരിശ്രമിച്ചു. അവർ മുറുകെ തണ്ട് വലിച്ചെങ്കിലും രക്ഷ കണ്ടില്ല. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, യോനയേക്കാൾ നല്ലവരായിരുന്നു ജീവനുള്ള ദൈവത്തെ അറിയാതിരുന്ന ഈ കപ്പൽക്കാർ? എത്ര താല്പര്യത്തോടെ അവർ അവനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് നോക്കിക്കേ. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ കപ്പൽക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം നോക്കിക്കേ. അവർ ഇപ്പോൾ ജീവനുള്ള സത്യദൈവത്തിങ്കലേക്ക് തിരിയുകയാണ്. അവർ പരിഭ്രാന്തിയിലായിരിക്കുന്നതിനാലാണ് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതെന്ന് തീർച്ചയുണ്ട്. തങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യം തങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തെ വിളിച്ച് അവർ പറയുന്നു. കാരണം അവർക്ക് മറ്റ് ഗത്യന്തരം ഒന്നുമില്ല. 15 വാക്യം, പിന്നെ അവർ യോനായെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അസാമാന്യ കാറ്റായിരുന്നു അതെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നില്ലേ? 16 വാക്യത്തിൽ കാണുന്നത്, അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന്. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. അവർ അവരുടെ ദൈവത്തെ ഭയപ്പെട്ടോ? ഇല്ല, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ അവർ ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു. ആ യാഗം ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലാതെ വേറെ ഇല്ല എന്ന് ചുരുക്കം. അവർ നേർച്ചകൾ നേർന്നു. എന്ത് നേർച്ചകളാണ് അവർക്ക് നേരുവാനുള്ളത്? അവർ യഹോവയോട് നേർന്നു. ഇനിയും അവർ യഹോവയെ സേവിച്ചോളാം എന്നായിരിക്കും നേർന്നത്. ഈ അനുഭവത്തിലൂടെ അവർ ഇപ്പോൾ ജീവനുള്ള സത്യദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കാറ്റുകൊണ്ടും യോന ആ കപ്പലിൽ കയറിയതുകൊണ്ടും യോനായെ കടലിൽ എറിഞ്ഞതുകൊണ്ടും ചിലതൊക്കെ സാധിച്ചില്ലേ? ഇനിയും യോനായ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കേ. 17 വാക്യം, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം മഹാമത്സ്യം എന്നാണ്. അതൊരു തിമിംഗലമാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഈ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഒരു മത്സ്യത്തെ ഒരുക്കി എന്നുള്ളതാണ് അതിപ്രധാനമായി ഞാൻ കാണുന്നത്. യോനയെ വിഴുങ്ങുവാൻ പ്രത്യേകം തയ്യാർ ചെയ്ത ഒരു മത്സ്യം എന്നത് ഒരു അത്ഭുതമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടെ ആയിരുന്നോ എന്നിവിടെ പറയുന്നില്ല. അത് വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. പ്രാർത്ഥി.